السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. بهمان لا يا سحودرين علي سحودري ماري. കഴിഞ്ഞ ദർസിൽ ഖബറുകളുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന ശിർക്കും അതുപോലെ അവ ശിർക്കിലേക്ക് എത്തിക്കാൻ കാരണമാകുന്ന വഴികളും എന്തെല്ലാമാണ് എന്നാണ് വിശദീകരിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനു മീതെ എന്തെങ്കിലും ഒന്ന് പടുത്തുയർത്തുന്നത് ശക്തമായി വിലക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുജസ്സസ അലൽ ഖബ്രി വഅൻ യുഖഅദ അലൈഹി വഅൻ യുബ്ന അലൈഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന് മേൽ കുമ്മായം തേക്കുന്നതും അത് പടുത്തുയർത്തുന്നതും അതിനു മുകളിൽ ഇരിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ ഖബറിന് മുകളിൽ എന്തൊരു കാര്യം പടുത്തുയർത്തുന്നതും അവിടുന്ന് വിലക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഖബറുകൾക്കുമേൽ മസ്ജിദുകൾ നിർമ്മിക്കുന്നത് അവിടുന്ന് പ്രത്യേകമായി അനേകം ഹദീസുകളിൽ വേറെ തന്നെ വിലക്കിയിട്ടുണ്ട്. ആ വിഷയത്തിൽ വന്ന ഹദീസുകൾ ധാരാളമുണ്ട്. അവയിൽ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഫാത്തിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് പറഞ്ഞത്. ആ ഹദീസുകൾ ആയിഷ റളിയല്ലാഹു അൻഹ, ജാബിർ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ, അബ്ദുറഹ്മാൻ ഇബ്നു അബി ബക്കർ, ധാരാളം സഹാബികൾ ഉദ്ധരിച്ച ഹദീസുകളിൽ പെട്ടതാണ് ഖബറിനു മുകളിൽ മസ്ജിദുകൾ നിർമ്മിക്കുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഹദീസ്. അവിടുന്ന് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വന്നസാറ, യഹൂദ നസാറാക്കൾക്കുമേൽ അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. വത്തഖദു ഖുബൂർ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. അവിടുന്ന് മരിക്കുന്നതിന് അഞ്ചു ദിവസങ്ങൾക്ക് മുൻപ് കടുത്ത വേദനയിൽ വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം ആവർത്തിച്ചു പറഞ്ഞിരുന്നതായി സഹാബികൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഖബറുകൾക്കും ഇത് മസ്ജിദ് പടുത്തുയർത്തുക എന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് നമ്മൾ കഴിഞ്ഞ തവണ വിശദീകരിച്ചു. അഞ്ചു കാര്യങ്ങളാണ്. ഒന്നല്ലെങ്കിൽ ഖബറിന് മുകളിൽ സുജൂദ് ചെയ്യുക, അതാണ് ആ പറഞ്ഞതിൽ ഏറ്റവും ഗുരുതരമായ രൂപം. ഒരാൾ ഖബറിന്റെ മുകളിൽ അതിന്റെ മുകളിൽ പോയി സുജൂദ് ചെയ്യുക എന്നതാണ് ഖബറിനെ മസ്ജിദാക്കുക എന്നതിൽ ഏറ്റവും ആദ്യത്തിൽ ഉൾപ്പെടുക. രണ്ടാമത്തേത്, ഖബറിനെ ഖിബലയാക്കി വെച്ചുകൊണ്ട് ഖബറിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക. മൂന്നാമത്തേത്, ഖബറിന്റെ അരികിൽ വെച്ച് നിസ്കരിക്കുക. മഖ്ബറക്കുള്ളിലോ ഖബറിന്റെ തൊട്ടടുത്ത് വെച്ചോ നിസ്കരിക്കുക, ഖബർ മുന്നിൽ ഖിബലയല്ലെങ്കിലും. നാല്, ഖബറുള്ള സ്ഥലത്തിന് മുകളിൽ ഒരു മസ്ജിദ് പണിയുക. അഞ്ച്, മസ്ജിദിനുള്ളിലേക്ക് ഖബറാക്കുക. ഈ പറഞ്ഞ അഞ്ചു രൂപങ്ങളും ഖബറുകളെ മസ്ജിദുകളാക്കുക എന്ന് പറയുന്നതിൽ ഉൾപ്പെടും എന്ന് കഴിഞ്ഞ തവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇത്രയും പറഞ്ഞതിന് ശേഷം ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഖബറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില അനാചാരങ്ങളെക്കുറിച്ചാണ്. മുസ്ലിം ഉമ്മത്തിൽ ഷിർക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫിത്ന സംഭവിച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടായിട്ടുള്ളത് ഖബറുകളോട് ചേർന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയത്തിൽ നൽകിയ കൽപ്പനകൾ ധാരാളമുണ്ട്. ഖബർ കുമ്മായം തേക്കുന്നത് അവിടുന്ന് വിലക്കി, മക്ബറയിൽ നിസ്കരിക്കുന്നത് വിലക്കി, മക്ബറക്ക് നേരെ തിരിയുന്നത് നിസ്കരിക്കുന്നത് വിലക്കി, ഖബറിന് മുകളിൽ മസ്ജിദ് ഉണ്ടാക്കുന്നത് വിലക്കി, ഖബറിന് കുമ്മായം തേക്കുന്നത് വിലക്കി, ഖബറിനെ മുൻപിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വിലക്കി, ഖബറിന്റെ അരികിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത് സഹാബികൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇങ്ങനെ ഖബറുമായി ബന്ധപ്പെട്ട് ഇബാദത്തുകൾ അതിലേക്ക് ചേർക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിലായി വിലക്കിയത് കാണാം. റസൂലുള്ളയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബികൾ അവരീ കാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരായിരുന്നു. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം അബുൽ ഹയ്യാജ് അൽ അസദി എന്ന താബിഈയോട് പറഞ്ഞ വാക്ക് നമ്മൾ കഴിഞ്ഞ തവണ കേട്ടതാണ്. അല അബഅസുക അലാ മാ ബഅസനി ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമെ എന്നെ നിയോഗിച്ച ഒരു കാര്യം, അതിന് ഞാൻ നിന്നെ നിയോഗിക്കട്ടെയോ? എന്താണ് റസൂലുള്ള അലിയെ ഏൽപ്പിച്ച കാര്യം? അല്ല തദ തിംസാലൻ ഇല്ല തമസ്തഹ വല ഖബ്റൻ മുഷ്രിഫൻ ഇല്ല സവ്വൈതഹ. ഒരു വിഗ്രഹത്തെയും, ഇസ്ലാമിക ഭരണമുള്ള നാടാണെങ്കിൽ ഒരു വിഗ്രഹത്തെയും നീ ആരാധിക്കപ്പെടുന്ന രൂപത്തിൽ തകർക്കാതെ വിടരുത്. അതുപോലെ തന്നെ ഒരു കെട്ടിയുയർത്തപ്പെട്ട ഖബറും നിരപ്പാക്കാതെ നീ വെറുതെ വിടാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ എന്നോട് കൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഹാബികൾ താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇക്കാര്യം. അവരോട് ചെയ്യാൻ പറയുകയാണ്, കെട്ടിപ്പൊക്കിയ ഖബറുകൾ നിരപ്പാക്കുക എന്നത് മുസ്ലിം സമൂഹത്തിൽ നിരന്തരമായി ഭരണാധികാരികളും ഉലമാക്കളും ശ്രദ്ധിച്ചു വന്നിരുന്ന കാര്യങ്ങളിൽ പെട്ടതായിരുന്നു. സുമാമത്ത് ഇബ്നു ഷുഫൈ അദ്ദേഹം പറയുന്നു, ഖറജ്ന ഗുസാതൻ ഫി സമാനി മുആവിയ ഇലാ ഹാദ ദർബ്. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഞങ്ങൾ ഒരു യുദ്ധത്തിനു വേണ്ടി പുറപ്പെട്ടു. വഅലൈന ഫദാലത്ത് ഇബ്നു ഉബൈദ്, ഫദാലത്ത് ഇബ്നു ഉബൈദ് എന്ന സഹാബി ഞങ്ങളോടൊപ്പമുണ്ട്. ഫതുഫിയ ഇബ്നു അമ്മി ലി യുഖാലു ലഹു നാഫിഉ, എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ആ യാത്രയിൽ മരണപ്പെട്ടു. ഫഖാമ മഅന ഫദാലത്ത് അലാ ഹഫ്രതിഹി, അങ്ങനെ അദ്ദേഹത്തെ ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഫദാല എന്ന സഹാബി ഞങ്ങളോടൊപ്പമുണ്ട്. ഫലമ്മാ ദഫന്നാഹു ഖാൽ, ഞങ്ങൾ ഖബറടക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖഫിഫു അൻ ഹഫ്രതിഹി, നിങ്ങൾ ആ ഖബറിന്റെ ഉയരം കുറക്കണം, വലിയ ഉയരത്തിൽ ഖബറാക്കാൻ പാടില്ല. നോക്കൂ, മയ്യത്ത് മറമാടുന്ന സന്ദർഭത്തിൽ സഹാബികൾ അത് ഓർമ്മപ്പെടുത്തുകയാണ്. خففوا عن حفرته فإن رسول الله صلى الله عليه وسلم كان يأمر بتسوية القبور. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറുകൾ നിരപ്പാക്കാൻ ഞങ്ങളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. സഹാബികൾ ആ കാലഘട്ടത്തിൽ അവരോടൊപ്പം യുദ്ധത്തിന് പുറപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ഖബറടക്കുന്ന സന്ദർഭത്തിൽ, പുറമേക്കൊരു നാട്ടിലേക്ക് യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ, ഖബറടക്കുന്ന സന്ദർഭത്തിൽ ഖബർ കെട്ടിപ്പൊക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻ
അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഖബറുകൾ നിരപ്പാക്കുന്നതിന് ആവർത്തിച്ച് കൽപ്പിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം അബ്ദുല്ലാഹ് ഇബ്നു ഷുറഹ്ബീൽ എന്ന താബിഈയോട് ഖബറുകൾ നിരപ്പാക്കുന്നതിന് വേണ്ടി പ്രത്യേകം നിയോഗിച്ചയച്ചു, മഖ്ബറയിലുള്ള ഖബറുകൾ നിരപ്പാക്കുന്നതിന് വേണ്ടി. അങ്ങനെ അദ്ദേഹം ഫസൂയത് ഇല്ലാ ഖബറ ഉമ്മി അമർ ഇബ്നത ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളായ ഉമ്മു അമർ, അവരുടെ ഖബർ ഒഴികെ ബാക്കിയെല്ലാ ഖബറുകളും നിരപ്പാക്കി. അങ്ങനെ ആ പരിസരത്തേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, മാ ഹാദൽ ഖബർ, ഏതാണ് ഈ ഖബർ, ഇതെന്താണ് ഇങ്ങനെ? അവർ പറഞ്ഞു, ഖബ്റു ഉമ്മി അമ്രിൻ, ഇത് നിങ്ങളുടെ മകളുടെ ഖബറാണ്. ഫഅമറ ബിതസ്വിയതിഹി ഫസൂവി, അവിടുന്ന് അതും നിരപ്പാക്കാൻ കൽപ്പിച്ചു. അങ്ങനെ അവർ ആ ഖബറും നിരപ്പാക്കി. നോക്കൂ, സഹാബികൾ ഖബർ കെട്ടിപ്പൊക്കുക എന്നത് അവരുടെ കാലഘട്ടത്തിൽ ഇന്നീ കാണുന്നത് പോലെ ഒരാൾ പൊക്കത്തിലോ ഒരാളുടെ പകുതി പൊക്കത്തിലോ ഖബറുകൾ കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല. പക്ഷേ മറ്റു ഖബറുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന രൂപത്തിൽ ഒരു ഖബർ ഉയർന്ന് നിൽക്കുമ്പോഴേക്ക് അവർ അത് തിരുത്തുകയും അവരുടെ അനുചരന്മാരോട് അക്കാര്യം വിളക്കുകയും ചെയ്യുകയാണ്. ഇതിന് സമാനമായ സംഭവം ധാരാളം സഹാബികളുടെ ചരിത്രത്തിൽ കാണാം. പല സഹാബികളും മരണക്കിടക്കയിൽ വസീയത്തായി, അവരുടെ വസീയത്തായി ഈ കാര്യം തങ്ങൾക്ക് ചുറ്റും കൂടിയവരോട് പറഞ്ഞത് കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് മരണമാസന്നമായ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇദൻ തലഖ്തും ബിജനാസതി ഫഅസ്രിഉൽ മഷ്യ, നിങ്ങൾ എന്റെ ജനാസയുമായി അത് വഹിച്ചുകൊണ്ട് നടന്നാൽ ഫഅസ്രിഉ, വേഗത്തിൽ കൊണ്ടുപോകണം. വലാ തജ്അലു അലാ ഖബ്രി ബിനാഅൻ, എന്റെ ഖബറിന് മുകളിൽ നിങ്ങൾ ഒന്നും കെട്ടിപ്പടുക്കരുത്. തിരിച്ചറിയാൻ വേണ്ടി അബൂ മൂസ അശ്അരിയുടെ ഖബറാണ് ഇത് എന്ന് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒന്നും നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. അങ്ങനെ അദ്ദേഹം ചില കൽപ്പനകൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ചുറ്റും കൂടിയവർ പറഞ്ഞു, അവ സമിഅത ഫീഹി ശൈഅ, നിങ്ങൾ ഈ പറയുന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണോ? അദ്ദേഹം പറഞ്ഞു, നഅം മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതെ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിൽ നിന്നത് കേട്ടിട്ടുണ്ട്. നോക്കൂ, തങ്ങളുടെ ഖബറുകൾ അവർ ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരാണ്, സാലിഹീങ്ങളുടെ നേതാക്കന്മാരാണ്, അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടവരാണ്, അവിടുത്തോടൊപ്പം യുദ്ധം ചെയ്തവരാണ്, അവിടുത്തോടൊപ്പം ജീവിച്ചവരാണ്, അവിടുത്തേക്കാൾ വലിയ, അവിടുത്തോടൊപ്പം സഹാബിയായി ജീവിക്കാൻ കഴിയുക എന്നതിനേക്കാൾ വലിയ എന്തൊരു നിഅമത്താണ് നബിമാരല്ലാത്തവർക്ക് നേടിയെടുക്കാനുള്ളത്. പക്ഷേ അവർ മരിക്കുന്ന സന്ദർഭത്തിൽ ഇത് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. തൗഹീദ് നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാം, അതിന്റെ നിയമങ്ങൾ വ്യക്തമായി അറിയുന്ന ഒരു സമൂഹം നിലനിൽക്കുമ്പോഴാണ് അവരിത് പറയുന്നത്. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിലെ അവസ്ഥ എന്തായിരിക്കും? തൗഹീദും സുന്നത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറുൽ ഖുറൂൻ എന്ന് വിശേഷിപ്പിച്ച, ഏറ്റവും നല്ല തലമുറ എന്ന് വിശേഷിപ്പിച്ച സഹാബികളും താബിഈങ്ങളും ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മരിച്ചു പോകുമ്പോൾ അവർ പ്രത്യേകം ഇക്കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എത്രമാത്രം ഗൌരവത്തോടുകൂടിയാണ് സഹാബികൾ ഇക്കാര്യം കണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മരിക്കുന്നതിന് മുൻപ് അവിടുന്ന് നടത്തിയ പ്രാർത്ഥനകൾ നോക്കൂ നിങ്ങൾ. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദ്, അല്ലാഹുവെ എന്റെ ഖബറിനെ നീ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. കഴിഞ്ഞോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദ, അല്ലാഹുവെ എന്റെ ഖബറിനെ നീ ഒരു ആഘോഷ സ്ഥാനമാക്കി മാറ്റരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രാർത്ഥനകൾ. അവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, റസൂൽ ഇത് മറ്റുള്ളവർക്ക് കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് യുഹദ്ദിർ, ആ കാര്യത്തിൽ നിന്ന് തന്റെ സമൂഹത്തെ താക്കീത് ചെയ്യുന്നതിന് വേണ്ടിയാണ്. വലൗല ഖശ്യതു ദാലിക ലഉബ്രിസ ഖബ്റുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ആരാധിക്കപ്പെടുന്ന ഒരു കാര്യമാക്കുമായിരുന്നു എന്ന പേടിയില്ലായിരുന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആളുകൾക്ക് കാണാവുന്ന രൂപത്തിൽ പുറത്താകുമായിരുന്നു. പക്ഷെ അത് അങ്ങനെ ആവാതെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറിയിലായത് ഈ രൂപത്തിൽ ഖബറിനെ ആരാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പിൽക്കാലഘട്ടത്തിലുള്ള ജനങ്ങൾ എത്തിപ്പെടുമെന്ന ഭയം കാരണത്താലാണ്. ഈ രൂപത്തിൽ ധാരാളക്കണക്കിന് സംഭവങ്ങൾ സഹാബികളുടെ ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ എത്ര പേരുണ്ട്? ഹജ്ജത്തുൽ വദാഇൽ അവിടുത്തോടൊപ്പം 10,000 സഹാബികളുണ്ട്. ഈ സഹാബികളുടെ എല്ലാം ഖബർ എവിടെ? അവരുടെ എല്ലാം ഖബറുകൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നത്? അറിയില്ല. മാത്രമല്ല, അക്കാലഘട്ടത്തിൽ ഈ കാര്യം സഹാബികളിൽ പലരും ശ്രദ്ധിച്ചിരുന്നു. അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ജീവിതകാലഘട്ടത്തിൽ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇലാഹാണ് എന്ന് പറയുന്ന റാഫിദികൾ, ഷിയാക്കൾ ആ കാലഘട്ടത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട്. കൂഫയിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എവിടെയാണ് എന്നതിനെ കുറിച്ച് ഒരു വിവരമില്ല. സഹാബികൾ അത് ഒരാൾക്കും മനസ്സിലാകാത്ത രൂപത്തിലാണ് മറമാടിയത്. ജനങ്ങൾക്ക് പിന്നീട് അറിയപ്പെടാൻ കഴിയാത്ത രൂപത്തിലേക്ക് അതാക്കി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, മുആവിയ റളിയല്ലാഹു അൻഹു ഷാമിലാണ് അദ്ദേഹത്തിന്റെ ഭരണസ്ഥലം, ഭരണകേന്ദ്രം. അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാണ് അറിയില്ല. അവർ സഹാബികളിൽ പ്രമുഖരായവരുടെ ഖബറുകൾ ജനങ്ങൾക്ക് പ്രസിദ്ധമാകാത്ത രൂപത്തിൽ മറച്ചുവെക്കുമായിരുന്നു. അതുപോലെ ഖാലിദ് ഇബ്നുൽ വലീദിന്റെ ഖബർ എവിടെയാണ്? സഹാബികളിൽ പലരുടെയും ഖബർ എവിടെയാണ് എന്ന കാര്യത്തിൽ യാതൊരു രേഖകളും കാണാൻ സാധിക്കുകയില്ല. ചില കീലകളല്ലാതെ, ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട് പറയപ്പെടുന്നതല്ലാതെ. അപ്പോൾ സഹോദരങ്ങളെ, സഹാബികൾ ശ്രദ്ധിച്ച രൂപമാണിത്. അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ഒരു സംഭവം അബുൽ ആലിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നു, ലമ്മ ഫ്തതഹ്ന തുസ്തർ വജദ്ന ഫി ബൈതി മാലി അൽ ഹുർമുസാൻ സരീറൻ അലൈഹി റജുലുൻ മയ്യിത്. ഞങ്ങൾ തുസ്തുർ എന്ന പ്രദേശം കീഴടക്കിയപ്പോൾ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലാണ്, തുസ്തുർ എന്ന പ്രദേശം ഞങ്ങൾ കീഴടക്കിയപ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ഒരു മയ്യിത്ത് ഞങ്ങൾ കണ്ടെത്തി. ഇൻദ റാസിഹി മുസ്ഹഫുൻ ലഹു, ആ മയ്യിത്ത് കിടക്കുന്നതിന് തൊട്ടടുത്ത് തന്നെ ഒരു മുസ്ഹഫുണ്ട്, ഒരു ഗ്രന്ഥമുണ്ട്. ഫഅഖദ്നൽ മുസ്ഹഫ്, അങ്ങനെ ഞങ്ങൾ ആ മുസ്ഹഫ് എടുത്തു. ഫഹമല്ലാഹു ഇലാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് മുസ്ഹഫുമായി ഞങ്ങൾ ചെന്നു. ഫദഅ ലഹു കഅബ, അങ്ങനെ അദ്ദേഹം അഹ്ലുൽ കിതാബുകാരുടെ ഭാഷ അറിയുമായിരുന്ന കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ വിളിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ഇത് അറബിയിലേക്ക് വിവർത്തനം ചെയ്യാൻ പറഞ്ഞു. അബുൽ ആലിയ പറയുന്നു, അന അവ്വലു റജുലിൻ മിനൽ അറബി ഖറഅഹു, അറബികളുടെ കൂട്ടത്തിൽ അത് ആദ്യമായി വായിച്ചത് ഞാനാണ്. അബുൽ ആലിയ റഹിമഹുല്ലാഹ് അദ്ദേഹമാണ് താബിഈയൻ. ഖറഅതുഹു മിസ്ല മാ അഖറഉൽ ഖുർആന ഹാദ, ഖുർആൻ ഇന്ന് ഞാൻ പാരായണം ചെയ്യുന്നതുപോലെ അറബിയിൽ ഞാൻ അത് വായിച്ചു, ഈ പറഞ്ഞ ഗ്രന്ഥം. അപ്പോൾ ഈ സംഭവം കേട്ടുകൊണ്ടിരുന്ന ആളുകളിൽ ഖാലിദ് ഇബ്നു ദീനാർ എന്ന വ്യക്തി അദ്ദേഹം ചോദിച്ചു, മാ കാന ഫീഹി, ആ കിതാബിൽ, ആ പുസ്തകത്തിൽ എന്താണ് ഉണ്ടായിരുന്നത്? അദ്ദേഹം പറഞ്ഞു, സീറത്തുക്കും വ ഉമൂറുക്കും വ ദീനുക്കും വ ലുഹൂനു കലാമിക്കും, അതിൽ നിങ്ങളുടെ ചരിത്രമാണ് ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള പ്രവചനം ആ ഗ്രന്ഥത്തിൽ ഉണ്ടായിരുന്നു എന്നാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് പുസ്തകത്തിൽ നിന്ന് ചില പ്രവചനങ്ങൾ ഉദ്ധരിച്ചതായി കാണാം. അതിൽ നിങ്ങളുടെ ചരിത്രമുണ്ട്, നിങ്ങളുടെ ദീനിനെ കുറിച്ചുണ്ട്, നിങ്ങളുടെ സംസാര ഭാഷയെ കുറിച്ചുണ്ട്. വമാ ഹുവ കാഇനും ബഅദ്, ആ ഗ്രന്ഥത്തിൽ ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ റാവി പറയാൻ അബുൽ ആലിയയിൽ നിന്ന് ഈ സംഭവം കേൾക്കുന്ന അയാൾ പറയാൻ, ഫമാ സനഅതും ബിർറജുൽ, നിങ്ങളൊരു മയ്യത്ത് കണ്ടെത്തി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ നിങ്ങൾ എന്താണ് ചെയ്തത്, എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു കിതാബ് അവർ കണ്ടെത്തി, ആ കിതാബിലാകട്ടെ ഇസ്ലാമിനെ കുറിച്ചുള്ള പ്രവചനങ്ങളും മറ്റുമുണ്ട്. ഈ ഹദീസ് ഉദ്ധരിച്ചതിന്റെ അവസാനത്തിൽ കാണാം, അദ്ദേഹം ദാനിയേൽ എന്ന പേരുണ്ടായിരുന്ന ഒരു നബിയായിരുന്നു, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു നബിയായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, അതുപോലെ തന്നെയുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇക്കാലഘട്ടത്തിലാണ് ലഭിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അബുൽ ആലി റഹിമഹുള്ള അദ്ദേഹത്തോട് അവർ ചോദിച്ചു, നിങ്ങൾ എന്താണ് ആ വ്യക്തിയെ ചെയ്തത്, എന്താണ് ആ മയ്യത്ത് നിങ്ങൾ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, ഹഫർനാ ബിന്നഹാരി സലാസത അശർ, രാവിലെ പുലർച്ചെ ഞങ്ങൾ 13 കബറുകൾ കുഴിച്ചുണ്ടാക്കി, കിട്ടിയ സമയം കൊണ്ട് 13 കബറുണ്ടാക്കി. فلما كان في الليل دفناه وسوينا القبور كلها, എന്നിട്ട് ഞങ്ങൾ രാത്രി പോയി ആ ഖബറുകളിൽ ഒന്നിൽ അദ്ദേഹത്തെ കുഴിച്ചിട്ടു, ബാക്കി എല്ലാ ഖബറും മൂടിക്കളഞ്ഞു, എല്ലാ ഖബറും ഒരുപോലെ മൂടിക്കളഞ്ഞു. لنعميه على الناس لا ينبشونه, ജനങ്ങൾക്ക് ആ ഖബർ ഏതാണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നതിനു വേണ്ടി, അങ്ങനെ അവരത് കുഴിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി. നോക്കൂ, നിങ്ങൾ സഹാബികൾ, നബിമാരിൽപ്പെട്ട ഒരു നബി, അദ്ദേഹത്തിന്റെ മയ്യത്ത് ലഭിച്ച സന്ദർഭത്തിൽ ജനങ്ങൾക്ക് ഇത് കാണാതിരിക്കുന്നതിനു വേണ്ടി 13 ഖബർ രാവിലെ കുഴിച്ചു വെക്കുക, രാത്രി കൊണ്ടുപോയി ആരും അറിയാതെ കുഴിച്ചിട, എന്നിട്ട് എല്ലാ ഖബറും മൂടി വെക്കുക ആളുകൾക്ക് മനസ്സിലാകാതിരിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഇതിന്റെ ഒരു മുടി കിട്ടിയാൽ മതി, ഒരാളെ തന്നെ കിട്ടണമെന്നില്ല, എന്തെങ്കിലും ഒരു ചെറിയ വസ്തു ആളുകൾക്ക് ലഭിക്കുമ്പോഴേക്ക് ആളുകൾ അതിന്റെ പിന്നിലാണ്. സുബ്ഹാനല്ലാഹ്, സഹാബികളാകട്ടെ, അവർ ഒരു നബിയെ ഒന്നാകെ കിട്ടി, ജനങ്ങൾക്ക് ആ ഖബർ എവിടെയാണ് എന്ന് മനസ്സിലാകാതിരിക്കുന്ന രൂപത്തിൽ അവർ അദ്ദേഹത്തെ ഖബറടക്കുകയാണ് ചെയ്തത് ആളുകൾക്ക് മനസ്സിലാവാതിരിക്കാൻ വേണ്ടി, പിന്നീട് അത് ശിർക്കിലേക്ക് എത്താതിരിക്കുന്നതിന് വേണ്ടി. ഈ സംഭവം പല മുഹദ്ദിസുകൾ ഉദ്ധരിച്ചതായി കാണാം. നിങ്ങൾക്കറിയാം, നബിമാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അപ്പോൾ സഹാബികൾ അവർ ഖബറുകളുടെ കാര്യത്തിൽ കാണിച്ച ശ്രദ്ധയാണിത്. ജനങ്ങളുടെ ഖബറുകൾ, പ്രത്യേകിച്ച് അവരിൽ സാലിഹീങ്ങളായ ആളുകളുടെ ഖബറുകൾ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രൂപത്തിൽ മാറ്റിവെക്കുക എന്നത് സഹാബികളുടെ രീതിയായിരുന്നില്ല. ഇന്ന് പലപ്പോഴും ഖബർ കെട്ടിപ്പൊക്കുന്നവർ പറയാറുള്ളത് എന്താ, ഞങ്ങൾ സാധാരണക്കാരായ ആളുകളുടെ ഖബറൊന്നും കെട്ടിപ്പൊക്കുന്നില്ല, ഔലിയാക്കന്മാരുടെ ഖബറാണ് കെട്ടിപ്പൊക്കുന്നത് എന്നാൽ ഇത് നബിമാരുടെ ഖബറാണ്. നോക്കൂ സഹോദരങ്ങളെ, ഇസ്ലാമിൽ, അള്ളാഹുവിന്റെ ദീനിൽ നബിമാരുടെ ഖബറുമായി ബന്ധപ്പെട്ട, റസൂലുള്ളയുടെ ഖബറൊഴികെ മറ്റ് നബിമാരുടെ ഖബറുകളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇബാദത്ത് നിങ്ങൾ കാണുന്നുണ്ടോ? 23 വർഷത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ ധാരാളം നബിമാർ വന്ന് അറബ് നാട്ടിൽ ജീവിക്കവേ, ചില പണ്ഡിതന്മാർ പറഞ്ഞതായിക്കാണ്, എല്ലാ നബിമാരും വന്നത് അറബ് നാടുകളിലാണ്, വേറെ നാട്ടിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ വരെയുണ്ട്. അത്രയധികം നബിമാർ വന്ന നാടുകളാണത്. ആ നാടുകളിൽ വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് റസൂലുള്ള യാത്ര ചെയ്തപ്പോൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ സഹാബികളെയും കൂട്ടിയത് അവിടെ ഒരു നബിയുടെ ഖബറുണ്ട് എന്ന് പറഞ്ഞ് ആ നബിയുടെ ഖബറിലേക്ക് ഒരു സിയാറത്ത് നടത്തിയ സമ്പ്രദായം കാണുന്നില്ല. എന്നാൽ ഇന്ന് മുസ്ലിമീങ്ങളാണെന്ന് പറയുന്ന ആളുകളിൽ വലിയ ഒരു വിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട ഇബാദത്തുകളിലൊന്ന് മാസാമാസം ഖബർ സിയാറത്ത് നടത്തുക എന്നതാണ്. സിയാറത്ത് ടൂർ എന്ന പേരിൽ റസൂലുള്ളയുടെ 23 വർഷത്തെ ജീവിതത്തിൽ ഇങ്ങനെ ഒരൊറ്റ ഖബർ സിയാറത്തിന്റെ ടൂറില്ല ഒരിക്കൽ പോലും. ഏതെങ്കിലും ഒരു നബിയുടെ ഖബറിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ടില്ല. എന്തിനധികം അവിടുത്തെ യാത്രാ വഴികളിൽ മുൻകഴിഞ്ഞ നബിമാർ ജീവിച്ച സ്ഥലങ്ങളിൽ ചിലത് അവിടുന്ന് കടന്നു പോകാറുണ്ടായിരുന്നു. ശിക്ഷ ഇറങ്ങിയ സാലിഹ് നബിയുടെ ഭൂമിയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുന്ന് യാത്ര പോയത്? റസൂലുള്ള അവിടുത്തെ വസ്ത്രം തലയിലേക്കിട്ട് മൂടി, തല താഴ്ത്തി പിടിച്ച് വേഗതയിൽ തന്റെ ഒട്ടകത്തെ പായിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് പെട്ടെന്ന് പുറത്തു കടക്കുകയാണ്. ശിക്ഷയിറങ്ങിയ നാടാണ് എന്ന കാരണത്താൽ അവിടെ എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാലിഹ് നബി നിന്ന സ്ഥലമാണ്, ഇത് സാലിഹ് നബി ഇരുന്ന സ്ഥലമാണ്, ഇത് സാലിഹ് നബി പ്രസംഗിച്ച സ്ഥലമാണ്, ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇന്ന് സുബ്ഹാനല്ലാഹ്, ആളുകൾക്കിടയിൽ ഖബറുകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആധാറുകൾ, ഇങ്ങനെയുള്ള ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട് ഹൃദയബന്ധം സ്ഥാപിക്കുക എന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനധികം സുബ്ഹാനല്ലാഹ്, തൗഹീദ് ഉള്ള ആളുകളിൽ പോലും ഇത് പല രൂപത്തിൽ കയറി വരാം. ഇപ്പൊ ആളുകൾക്ക് ഖബർ ടൂറില്ലെങ്കിലും ചരിത്ര സ്ഥലങ്ങളുടെ സന്ദർശനം എന്ന പേരിൽ ആളുകൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവാ. ചിലതിനൊന്നും അടിസ്ഥാനം പോലും ഉണ്ടാവില്ല, എന്നിട്ട് അവിടെ പോയി ഇതാ ഇത് ലൂത്ത് നബിയുടെ നാടാണ്, ഇവിടെയാണ് അത് സംഭവിച്ചത്, ഇവിടെയാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെ നബിമാർക്ക് പ്രയാസങ്ങളുണ്ടായ നാടുകളിലേക്ക് ഉദ്ദേശം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് റസൂലോ സഹാബത്തോ കാണിച്ചെന്ന കാര്യമല്ല. അതിലെന്തെങ്കിലും ഹയറുണ്ടായിരുന്നെങ്കിൽ അവർ ചെയ്യണമായിരുന്നു, അവർ ചെയ്തിട്ടില്ല. ചില ആൾക്കാർ കാണാം മ്യൂസിയത്തിൽ, ചില മ്യൂസിയങ്ങളിൽ പോകും. എന്താണ് ആ മ്യൂസിയത്തിലുള്ളത്? അതായത് റസൂലുള്ളാന്റെ ഉപയോഗിച്ച വാളാണ്. ഇതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പാണ്. ഇങ്ങനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവ സൂക്ഷിച്ചു വെക്കാനും അവ പ്രത്യേകം കാണുവാനും വേണ്ടി ആളുകൾ സൗകര്യം വയ്ക്കാൻ, ഇങ്ങനെയാണ് കഴിഞ്ഞകാല സമൂഹങ്ങൾ ശിർക്കിലേക്ക് എത്തിപ്പെട്ടത്. ഖബറുകളുമായി ബന്ധപ്പെട്ടാകട്ടെ, ഇത്തരം വസ്തുക്കളുമായി ബന്ധപ്പെട്ടാകട്ടെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്ക് യാതൊരു നിലക്കും ശിർക്കിലേക്ക് പോകാനുള്ള ഒരു കാരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കി വെച്ചിട്ടില്ല. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഈ ഉമ്മത്തിന്റെ ഹിദായത്തുമായി ബന്ധപ്പെട്ട, ഇവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഖബറിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ചേർത്ത് വെച്ചിട്ടില്ല. ഒരു ഖബറിലേക്കും നമ്മുടെ ഹിദായത്തുമായി ബന്ധപ്പെട്ട്, നമ്മുടെ സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു ഖബറിലേക്ക് ചേർത്ത് വെച്ചിട്ടില്ല. എന്നാൽ ആളുകൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാടുകളിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, ആദ്യമായി ഉംറക്ക് പോകുന്നവരിൽ എത്രയെത്ര പേരാണ് പറയാറുള്ളത്? പരസ്യമായി പറയുന്ന ആളുകൾ തന്നെയുണ്ട്, എനിക്ക് കഅബ ഒന്നും കാണണ്ട, എനിക്ക് ഉംറ ചെയ്തില്ലെങ്കിലും വേണ്ട, അല്ലാന്റെ റസൂലിന്റെ ഖബറൊന്ന് കാണാൻ പറ്റിയാൽ മതി എന്ന് പറയുന്ന എത്ര പേരാണുള്ളത്? സഹാബികൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാതെ മസ്ജിദിലേക്ക് വന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ബതാ, ആ റസൂലുള്ളക്കും അവിടുത്തെ രണ്ടു വശങ്ങളിലായി മറമാടപ്പെട്ട അബൂബക്കറിനും ഉമറിനും സലാം പറഞ്ഞതിന് ശേഷം നേരെ തിരിഞ്ഞു പോകും, നിസ്കരിക്കും. പണ്ഡിതന്മാർ പിന്നെ മദ്ഹബിന്റെ ഇമാമുമാർ എല്ലാവരും യോജിച്ച കാര്യങ്ങളിൽ പെട്ടതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രാർത്ഥിക്കേണ്ടത് ഖിബ്ലക്ക് നേരെയാണ്. ചില ആളുകൾ ഇപ്പോഴും മസ്ജിദ് നബിയിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ നടന്നു പോകുമ്പോൾ ഖബറിന്റെ അവിടേക്ക് തിരിഞ്ഞിട്ട് പ്രാർത്ഥിക്കും, അവിടെ തിരിഞ്ഞ് അങ്ങോട്ടല്ലേ തിരിഞ്ഞ് പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കേണ്ടത് ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് നടക്കേണ്ട രൂപം. ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ഖബർ ഇടതുവശത്താണ്, അപ്പൊ ഖബറിലേക്ക് തിരിഞ്ഞുകൊണ്ടല്ല പ്രാർത്ഥിക്കേണ്ടത്, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട്, നേരെ ഓപ്പോസിറ്റ് വശത്തേക്ക് തിരിഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിക്കുന്നവരെ കാണാം. ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതായി കാണാൻ സാധിക്കുകയില്ല. സഹാബികൾ ഈ രൂപത്തിൽ ആളുകൾ ബഹുമാനിക്കുമെന്ന് തോന്നിക്കുന്ന, അങ്ങനെ പ്രതീക്ഷിക്കപ്പെടുന്ന ഖബറുകൾ ജനങ്ങൾക്കിടയിൽ നിന്ന് മറച്ചുവെക്കാൻ ശ്രദ്ധിച്ചതിനെ കുറിച്ചുള്ള ചില ചരിത്രങ്ങൾ മാത്രമാണ് നമ്മൾ കേട്ടത്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ സലഫുകളുടെ ചരിത്രത്തിൽ വേറെയും കാണാം. ഇതുപോലെ ധാരാളക്കണക്കിന് സംഭവങ്ങൾ. യുദ്ധം നടന്ന സ്ഥലങ്ങളിൽ ചിലതിൽ, ചില സ്ഥലങ്ങളിൽ പ്രളയം ഉണ്ടാവുകയും അവിടുത്തെ കബറുകളിൽ നിന്ന് ചില ശരീരങ്ങൾ പുറത്തേക്ക് വരികയും അതിൽ ചിലത് സഹാബികളുടെ ചില കബറുകളാണ് എന്ന്, സഹാബികളുടെ ചിലരുടെ ശരീരങ്ങളാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുകയും പണ്ഡിതന്മാർ ഒരാളും അറിയാതെ രാത്രി കൊണ്ടുപോയി അത് മറമാടുകയും ചെയ്ത സംഭവങ്ങൾ ധാരാളം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, നബിമാരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നതുപോലെ ശുഹദാക്കളുടെ ചിലരുടെ ശരീരം മണ്ണ് തിന്നുകയില്ല എന്നത് സ്ഥിരപ്പെട്ടതായി കാണാം. ചില സഹാബികൾ അവരുടെ ശരീരം പുറത്തേക്ക് വരിക പലരുടെ ചരിത്രത്തിൽ കാണാം. പക്ഷെ അവർ ആരും അറിയാതെ പോയിട്ട് അത് മറമാടുക എന്നത് അവരുടെ അടുക്കൽ സ്ഥിരപ്പെട്ട സംഭവമാണ്. എത്രയോ സംഭവങ്ങൾ കാണാം. അപ്പോൾ കബറുകൾ ഈ രൂപത്തിൽ ആളുകളെ കബറിലേക്ക് ബന്ധിപ്പിക്കുക എന്നത്, കബറിലേക്ക് ചേർത്ത് വെക്കുക എന്നത്, അല്ലെങ്കിൽ കബറിന്റെ അരികിൽ പോയി ഈ രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറയുക എന്നത് ഒരു മുസ്ലിം ഒഴിവാക്കേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സഹാബികളുടെ ചരിത്രം ഇതാണ് എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കബറുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അനാചാരങ്ങൾ എന്തൊക്കെയാണ്? അവിടെ നടക്കുന്ന ശിർക്കുകളും ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളും ബിദഅത്തുകളും എണ്ണമില്ലാത്തതാണ്. പല ആളുകളും കബറിന്റെ അരികിൽ ചെന്ന് കബറിൽ കിടക്കുന്ന ആളോട് തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറയുന്നു, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രിക്കു ബിഹി അഹദ. പറയുക, അള്ളാഹുവിന്റെ റസൂലേ, ഞാൻ എന്റെ റബ്ബിനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കുക. വലാ ഉശ്രിക്കു ബിഹി അഹദ, അള്ളാഹുവിൽ ഞാൻ ഒരാളെയും പങ്കുചേർക്കുകയില്ല. ശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലക്കും. നിങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ അത് കേൾക്കുകയില്ല. അവരത് കേട്ടു എന്ന് വെച്ചാൽ തന്നെയും നിങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. നാളെ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ശിർക്കിന് അവർ നിഷേധിക്കുന്നതാണ്. അവർ നിങ്ങളോടത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല എന്ന് അവർ അവിടെ നാളെ പറയും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഖബീറായ അള്ളാഹുവിനെ പോലെ, സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനെ പോലെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞു നൽകാൻ മറ്റൊരാളും തന്നെയില്ല. ഖബറിൽ കിടക്കുന്ന ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല. അവർ കേട്ടു എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ തന്നെയും, അത് നിങ്ങൾക്ക് വേണ്ടി വാദത്തിന് സമ്മതിച്ചു തന്നാൽ തന്നെയും, അവർ നിങ്ങൾക്കൊരിക്കലും ഉത്തരം നൽകുകയില്ല. ആരാണിത് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. ചില ആളുകൾ ഖബറുകളുടെ അരികിൽ പോയി രോഗം മാറ്റിത്തരാൻ പ്രാർത്ഥിക്കാൻ, കുട്ടിയെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രയാസങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, നന്മകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഇതേ കാര്യങ്ങൾ തന്നെയായിരുന്നു അബൂജഹൽ അവൻ വിഗ്രഹത്തിന്റെ മുന്നിൽ പോയി ചോദിച്ചത്. അക്കാര്യം അള്ളാഹുവിനോട് മാത്രം ചോദിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് കൽപ്പിച്ചത്. അതേ കാര്യങ്ങൾ ഇന്ന് ഖബറിന് മുൻപിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകളെ കാണാം. അതുപോലെ തന്നെ ചില ആളുകൾ ഖബറിന്റെ അരികിൽ ചെന്ന് അവരോട് ഷഫാഅത്ത് ചോദിക്കും. ഒരു പറയും, ഞങ്ങൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കില്ല, ഞങ്ങൾ ചെയ്യുന്നത് ഈ ഖബറിൽ കിടക്കുന്ന ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി ഷഫാഅത്ത് ചെയ്യണമെന്ന് അവരോട് തേടുകയാണ്. മക്കയിലെ മുശ്രിക്കുകൾ എന്തൊരു ശിർക്കാണോ ചെയ്തിരുന്നത് അതേ കാര്യമാണ് ഈ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയഅബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളെ കുറിച്ച് അല്ലാഹ് പറയാൻ, അവർ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ ആരാധിക്കുന്നു, എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താണ്? ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്ന ശുപാർശകരാണ് ഇവർ. മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ അതേ വർത്തമാനം. അവരെന്താണോ പറഞ്ഞത് അതേ കാര്യമാണ് ഇന്ന് ഖബറിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ ജാറങ്ങളിൽ പോയി കഴിഞ്ഞാൽ മസ്ജിദിൽ നിസ്കരിക്കുന്ന ആളെക്കാൾ കൂടുതൽ ഭയഭക്തിയും കൂടുതൽ വിനയവും കൂടുതൽ ശ്രദ്ധയും അവന്റെ പ്രാർത്ഥനയിൽ പല ആളുകൾ കണ്ണുനീര് വരുന്നത് കാണാം. പല ആളുകളും ബഹുമാനം, അങ്ങേയറ്റത്തെ ബഹുമാനത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഈ പറഞ്ഞതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല അവനോടുള്ള നിസ്കാരത്തിൽ ആളുകൾക്ക് കാണാൻ സാധിക്കുകയുമില്ല. അതുപോലെ തന്നെ ഖബറിന്റെ അരികിൽ നടക്കുന്ന അനാചാരം തനിച്ച് ശിർക്കിൽപ്പെട്ടതാണ്, ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി നേർച്ച നേരാന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞ കാര്യമാണ്. വയൂഫൂന ബിന്നദരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ. മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു പറയുന്നു, യൂഫൂന ബിന്നദർ, മുഅ്മിനീങ്ങൾ അവർ നേർച്ച പൂർത്തീകരിക്കുന്നവരാണ്. ആർക്കാണ് നേർച്ചപ്പ് കൊടുക്കേണ്ടത്? അള്ളാഹ്ക്ക് മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മുഅ്മിനീങ്ങളുടെ പ്രത്യേകതയായി പറഞ്ഞ കാര്യമാണ്. പക്ഷെ ആളുകൾ അസുഖം വന്നാൽ ഖബറിൽ കിടക്കുന്ന വലിയന് ഒരാടിന് ഞാൻ നേർച്ച നിറഞ്ഞിരിക്കുന്നു, ഒരു ചാക്കരി നേർച്ച നിറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ഖബറിൽ കിടക്കുന്നവർക്ക് വേണ്ടി നേർച്ച നേരുക എന്നത് ശിർക്കിൽ പെട്ടതാണ്. അതുപോലെ ചില ആളുകൾ ഖബറിന്റെ അരികിൽ പോയി ബലിയർക്കും ഓത്തിനർക്കും ആടിനർക്കും, പ്രത്യേകിച്ച് നേർച്ച എന്ന് പറയുന്ന പൂരത്തിനെ പോലെ തന്നെ ആളുകൾ നടത്തിക്കൊണ്ടുപോകുന്ന നേർച്ചപ്പൂരം, ആ നേർച്ചപ്പൂരങ്ങളിൽ ഈ രൂപത്തിൽ ധാരാളക്കണക്കിന് പോത്തിനെയും ആടിനെയും ആളുകൾ കൊണ്ടുവന്ന് അർക്കണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹുവിന് പുറമെയുള്ളവർക്ക് വേണ്ടി ബലിയർപ്പിക്കുന്നവൻ അവനെ അല്ലാഹു ശപിക്കട്ടെ. റസൂലുള്ളാഹി ഹദീസിൽ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഹദീസാണ്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹുവിന് പുറമെയുള്ളവർക്ക് വേണ്ടി അർത്ഥവർ ബലിയർപ്പിച്ചവർ അവരെ അല്ലാഹു ശപിക്കട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഒരു സഹാബി വന്നു. അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, ഞാനിതാ ഒരു ഒട്ടകത്തിനെ ബുവാന എന്ന സ്ഥലത്ത് വെച്ച് അറുക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്. ബുവാന എന്ന പ്രദേശത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറുക്കാൻ നബിയെ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് ചോദിച്ചു, ഹൽ കാന ഫീഹാ വസനും മിൻ ഔസാനിൽ ജാഹിലിയത്തി യുഅബദ്, അവിടെ എവിടെയെങ്കിലും ജാഹിലിയത്തിൽ ആ ആളുകൾ ജാഹിലിയ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന എന്തെങ്കിലും ഒരു വിഗ്രഹം അവിടെ ഉണ്ടായിരുന്നോ? പ്രത്യേകം ശ്രദ്ധിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചോദിച്ചത്? ആ സ്ഥലത്ത് ബുവാന എന്ന പ്രദേശത്ത് മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടായിരുന്ന പ്രദേശമാണോ അത്? അപ്പൊ ചില ആൾക്കാർ ഈ ഹദീസ് കേട്ടാ പറയും, ഇവിടെ വിഗ്രഹം തന്നെ നബി പറഞ്ഞിട്ടുള്ളൂ. മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ ഒരേ നിലക്കുള്ളതല്ല, പല രൂപത്തിലുള്ളതാണ്. ചില ആളുകൾ നിർത്തിവെച്ച വിഗ്രഹത്തിന് ആരാധിച്ച ആൾക്കാരുണ്ടായിരുന്നു, ചില ആളുകൾ ഖബറിന്റെ അരികിൽ പോയി പ്രാർത്ഥിച്ച ആളുകളുണ്ടായിരുന്നു, ചില ആളുകൾ നബിമാരെ വിളിച്ച് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു, ചില ആളുകൾ മരത്തെ വിളിച്ച് ആരാധിച്ചവരുണ്ടായിരുന്നു, ചില ആളുകൾ കല്ലിനാരാധിച്ചവരുണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും ഒന്ന് അവിടെ ഉണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കാൻ, അവിടെ ഏതെങ്കിലും മക്കയിലെ മുശ്രിക്കുകൾ ആരാധിച്ചിരുന്ന ഏതെങ്കിലും ഒരു വിഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമാണോ അത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങനെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിക്കുകയാണ്, ഹൽ കാന ഫീഹാ ഈദും മിൻ അയാദിഹിം, അവരുടെ ആഘോഷങ്ങളിൽപ്പെട്ട എന്തെങ്കിലും ഒരു ആഘോഷം നടന്നിരുന്ന സ്ഥലമാണോ ഇത്? അവർ പറഞ്ഞു, ലാ, അവിടെ അങ്ങനെ ഒരു ആഘോഷം നടന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔഫി ബിനദരിക, എങ്കിൽ നിന്റെ നേർച്ച നീ പൂർത്തീകരിച്ചു കൊള്ളുക. ഫഇന്നഹു ലാ വഫാഅ ലിനദ്രിൻ ഫീ മഅസിയത്തില്ലാ വലാ ഫീ മാ ലാ യംലിക്കു ഇബ്നു ആദം, ഒരു മനുഷ്യന് സാധിക്കാത്ത കാര്യത്തിലോ അതല്ലെങ്കിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിലോ നേർച്ച നേരുക എന്ന പരിപാടിയില്ല. ഒരാൾ ഔലിയക്ക് വേണ്ടി ഞാൻ രണ്ട് പോത്തിനിറക്കാൻ നേർച്ച നേർന്നിട്ടുണ്ട്, ആ നേർച്ച വീട്ടേണ്ടതില്ല. അതുപോലെ ഒരാൾക്ക് സാധിക്കാത്ത കാര്യം ഒരാൾ നേർച്ച നേർന്നിട്ടുണ്ട്, അള്ളാഹു ഈ രോഗം മാറ്റിത്തരാണെങ്കിൽ ഒരു മാസം ഞാൻ ഇരിക്കാതെ നിന്നുകൊള്ളാം എന്ന് നേർച്ച നേർന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, സാധിക്കാത്ത കാര്യമാണ്, ആ നേർച്ച വിട്ടേണ്ടതില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നേർച്ച നേർന്ന വ്യക്തിയോട് ചോദിച്ചുറപ്പ് വരുത്തുകയാണ്, അവിടെ ഏതെങ്കിലും വിഗ്രഹത്തെ ആരാധിച്ചിരുന്നോ, അവിടെ എന്തെങ്കിലും ആഘോഷം നടന്നിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കുകയാണ്. എന്നാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ പരസ്യമായി നടക്കുന്നത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഖബറിന്റെ അരികിൽ വെച്ച് നടക്കുന്ന അനാചാരങ്ങൾ പെട്ടതാണ് ചില ആളുകൾ ചെയ്യുന്ന ഖബറിനെ ഉമ്മവെക്കുക, ഖബറിനെ ചുംബിക്കുക, അതിന് മുത്തം കൊടുക്കുക, അതുപോലെ ഖബറിന്റെ മേലെ പൊതച്ചിരിക്കുന്ന തുണിയെടുത്ത് അതിനെ ചുംബിക്കുക, അതുകൊണ്ട് ബറക്കത്ത് തേടുക, അവിടുത്തെ മണ്ണ് എടുത്തുകൊണ്ടുപോവുക, അവിടുത്തെ വെള്ളം എടുത്തുകൊണ്ടുപോവുക, ഇതൊക്കെ ആളുകൾ ഇന്ന് ചെയ്യുന്ന ശിർക്കിൽപ്പെട്ടതാണ്. നബി ഇതിൽ പലതും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്, അതല്ലെങ്കിൽ വലിയ ശിർക്കിലേക്ക് എത്തിക്കുന്ന ഗുരുതരമായ തിന്മകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബ തവാഫ് ചെയ്യുന്നതിനിടയിൽ ഹജറുൽ അസ്വദിന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, ചുറ്റുമുള്ള ആളുകൾ കേൾക്കുന്നതിന് വേണ്ടി അദ്ദേഹം പറഞ്ഞു, ഇന്നി അഅലമു അന്നക ഹജർ, എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ്. ലാ തദുർ വലാ തൻഫ, നിനക്കൊരു ഉപദ്രവം ചെയ്യാനോ ഒരു ഉപകാരം ചെയ്യാനോ സാധിക്കുകയില്ല. ولولا اني رايت النبي صلى الله عليه وسلم يقبلك لما قبلتك. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കുമായിരുന്നില്ല. നോക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പലപ്പോഴും ഇത് കാണാൻ സാധിക്കും. ജനങ്ങൾ ശിർക്കിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന സ്ഥാനങ്ങളിൽ അദ്ദേഹം ഈ രൂപത്തിലുള്ള ശക്തമായ വിശദീകരണങ്ങൾ നൽകുന്നത് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് കുറച്ച് ആളുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്തു റിദ്വാൻ നടത്തിയ ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ നടത്തിയ ബൈഅ, ഈ ബൈഅത്തു റിദ്വാനിന്റെ അത് റസൂലുള്ള ഒരു മരത്തിന് കീഴിലാണ് നടത്തിയത്. ആ മരം ഇതാ കണ്ടുപിടിച്ചിരിക്കുന്നു എന്ന ഒരു പ്രചാരണം ചില ആളുകൾക്കിടയിൽ പ്രചരിച്ചു. ഈ വാർത്ത അറിഞ്ഞ ഉടനെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആളെ വിട്ട് പറഞ്ഞു വെച്ചാൽ അത് വേരോടുകൂടി പുഴുതറിഞ്ഞു. മരം വെട്ടിമാറ്റിയല്ല, വേരോടുകൂടി അദ്ദേഹം പുഴുതറിഞ്ഞു. ഞാൻ നോക്കൂ, നിങ്ങൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളിൽ അനേകം രൂപത്തിൽ ഈ പറഞ്ഞ ശിർക്കിലേക്ക് പോകുന്ന വഴികൾ ശ്രദ്ധിക്കുന്ന പ്രയോഗങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. അദ്ദേഹമാണ് പറഞ്ഞത്, എന്താണ് മുശ്രിക്കുകളുടെ ശിർക്ക് എന്ന് അറിയാത്ത ജനങ്ങൾ ഈ സമൂഹത്തിൽ വളർന്നു വന്നാൽ അതോടുകൂടി ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞുപോകും. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, നമ്മുടെ നാട്ടിലുള്ള ആളുകൾ അവർക്ക് കേൾക്കുന്നതിൽ ഏറ്റവും വെറുപ്പുള്ള വിഷയം മുശ്രിക്കുകളുടെ ശിർക്കാണ്. മുശ്രിക്കുകൾ ശിർക്ക് ചെയ്തിരുന്ന രൂപം വിശദീകരിച്ചു കൊടുത്താൽ അവർ പറയും, ഇതേ ഞങ്ങളെ മുശ്രിക്കാക്കി, ഞങ്ങളെ മക്കയിലെ മുശ്രിക്കുകളെ പോലെ തന്നെ ഞങ്ങളാക്കാണ് എന്ന് പറഞ്ഞ് അവർ വിലപിക്കുന്നത് കാണാം. ഉമർ റളിയല്ലാഹു പറയാം, മക്കയിലെ മുശ്രിക്കുകളുടെ ശിർക്ക് എന്തായിരുന്നു എന്ന് അറിയാത്തൊരു സമൂഹം അവർ വളർന്നു വന്നാലാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നായി അഴിഞ്ഞഴിഞ്ഞു പോവുക. അത്ര കൃത്യമാണ് അദ്ദേഹത്തിന്റെ വാക്ക്. ഹജറുൽ അസ്വദിന് മുൻപിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. ഈ ഒരു കല്ലാണ് എന്ന് എനിക്കറിയാം, ഒരു ഉപകാരമോ ഉപദ്രവമോ ഒന്ന് ചെയ്യുകയില്ല. എന്തിനുവേണ്ടി അദ്ദേഹം പറയുന്നത്? കല്ല് കേൾക്കാനാണോ? അല്ല, ചുറ്റുമുള്ള ആളുകൾ ഇത് കേട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ് ഇങ്ങനെ സഹാബികൾ ഈ രൂപത്തിൽ എന്തെങ്കിലും ഒരു വസ്തുവുമായി ഹൃദയം ബന്ധിപ്പിക്കപ്പെടുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉടനെ അവരെ എതിർക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ജനങ്ങൾ കുറച്ച് ആളുകളുടെ തിരക്കുകൂട്ടി ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താ പറ്റിയത്, വരെ എന്താ ഇങ്ങനെ തിരക്കുകൂട്ടി പോകുന്നത്? അവരതാ റസൂലുള്ള നിസ്കരിച്ച ഒരു മസ്ജിദ് കണ്ടെത്തിയിരിക്കുന്നു, നബി അവിടെ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് അവർ അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അദ്ദേഹം അത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകും, ഹലക മൻ കാന ഖബ്ലകും, നിങ്ങൾക്ക് മുൻപുള്ളവർ നശിച്ചത് ഇതുപോലെയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും ആ വഴിയിലൂടെ പോകുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കാൻ സമയമായാലും അവിടെ പോയി നിസ്കരിക്കാൻ, അതല്ലാതെ അവിടെ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം അവിടേക്ക് തേടി പിടിച്ചു പോവുക എന്നത് ചെയ്യാൻ പാടില്ല. അബ്ബാസ് റളിയല്ലാഹു റസൂലുള്ള നിസ്കരിച്ച മസ്ജിദാണ്. സുബ്ഹാനല്ലാഹ്. നോക്കൂ നിങ്ങൾ, സഹാബികൾ ആ കാര്യത്തിൽ പുലർത്തുന്ന ശ്രദ്ധയാണിത്. ഇന്ന് പലപ്പോഴും മക്കയിലും മദീനയിലൊക്കെ ആദ്യമായി പോകുന്ന ആളുകളിൽ പലരും ഒരു ദിവസം രണ്ടു ദിവസമൊക്കെ ടാക്സി വിളിച്ച് കാര്യമായി ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണ്? ഇറാ ഗുഹ കാണാൻ പോവുക, സഫാ മർവ കാണുന്നതിനെ, അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സ്ഥലം, അവിടുത്തെ വീടുണ്ടായിരുന്ന സ്ഥലം. എന്താണ് സഹോദരൻ അത് കണ്ടിട്ട് ഉപകാരമുള്ളത്? എന്ത് ഇബാദത്താണ് നീ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ട് ഉമർ മൗലവിയുടെ ചരിത്രത്തിൽ പറഞ്ഞതായി കാണാം, അദ്ദേഹം മക്കയിൽ പോയ സന്ദർഭത്തിൽ ഒരാള് ഇങ്ങനെ നടക്കുകയാണ് അടുത്തുകൂടെ, ഒരു മലയാളി. അപ്പൊ അയാൾ പറഞ്ഞു, ഓ എന്തൊരു മണ്ണാണിത്, അള്ളാന്റെ റസൂൽ നടന്ന മണ്ണാണല്ലോ ഇപ്പൊ ഈ, ആ മണ്ണിന്റെ മേലെ കൂടെ ഉള്ള ഞാൻ കാലും വെച്ച് നടക്കുന്നത്. ചില ആൾക്കാർ അവിടെ പോയാൽ ചെരിപ്പിടൂല. പടുത്ത് എനിക്കൊരാൾ അയച്ചെന്നിരുന്നു, ചോദിച്ചിട്ട്, എന്താ മദീനയിൽ വന്നാൽ ഇമാം മാലിക്ക് ചെരിപ്പിടാറില്ലായിരുന്നു എന്ന് ഞങ്ങൾ ഇതാ കണ്ടിരിക്കുന്നു. കണ്ടില്ലേ ഇമാം മാലിക്കിന്റെ റസൂലിനോടുള്ള സ്നേഹം? ഇമാമിങ്ങളുടെ ചരിത്രത്തിൽ ധാരാളം ചെരുപ്പുണ്ടായിരുന്നു എന്ന് അറിയപ്പെട്ട ആളാണ് ഇമാം മാലിക്. അദ്ദേഹമായിട്ട് മദീനെ തന്നെ ജീവിച്ച ആളാണ്. ഒരു അർത്ഥമില്ലാത്ത കഥകൾ ഉണ്ടാക്കിയിട്ട് റസൂൽ ജീവിച്ച ആ നാട്ടിൽ സഹാബികൾ ചെരുപ്പിട്ടിട്ടാണ് നടന്നത്, താബിഈങ്ങൾ ചെരുപ്പിട്ടിട്ടാണ് നടന്നത്, പിൽക്കാലത്തുള്ളവർ ചെരുപ്പിട്ട് തന്നെയാണ് നടന്നത്. അവരാരും അള്ളാന്റെ റസൂൽ നടന്നില്ല, ഇനിയിപ്പോ എങ്ങനെയാ അവിടെ കൂടെ നടക്കാന്ന് വിചാരിച്ച് ചെരുപ്പിടാൻ നടന്നിട്ടില്ല. ഇനിയിപ്പോ ചെരുപ്പിടാൻ നടന്നാലും അതൊരു അനാദരവ് തന്നെയല്ലേ. നബി നടന്ന മണ്ണിന്റെ മേലെ എങ്ങനെ കാലം വിട്ടാന്ന് ചോദിച്ചുകൂടെ ഒരാൾക്ക്? ഉമർ പോലെ നടക്കുന്നതിന്റെ അരിക്കിൽ കൂടെ റഹിമഹുല്ലാ ഒരാൾ പറഞ്ഞു, ഇത് നബി നടന്ന മണ്ണാണല്ലോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഇവിടെ കൂടെ തന്നെ അബൂജഹലും നടന്നത്. അങ്ങനെ തന്നെ അബൂജഹലും നടന്നത്, എല്ലാവരും അവിടെ കൂടെ തന്നെ നടന്നു പോയത്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച മണ്ണിന് പ്രത്യേകത, മണ്ണ് വാരിക്കൊണ്ടിരുന്ന ആൾക്കാരെ കാണാം. ഇതുപോലെ ജീവനില്ലാത്ത വസ്തുക്കൾ അവയുമായി ഹൃദയബന്ധം സ്ഥാപിക്കുക എന്നത് മുശ്രിക്കുകളുടെ സ്വഭാവമാണ്, മുഅ്മിനിന്റെ സ്വഭാവമല്ല. നമ്മുടെ ഹൃദയം അല്ലാഹുവുമായിട്ടാണ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഇസ്ലാമിലെ വിധിവിലക്കുകളെല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ അല്ലാഹുവുമായി ഹൃദയബന്ധം സ്ഥാപിക്കുന്നതാണ്. അപ്പൊ ഈ നിലക്ക് ആളുകൾ ചെയ്യുന്ന കബറുകളുമായി ബന്ധപ്പെട്ട് അവിടെ പോയത് ചുംബിക്കുക, അവിടുത്തെ മണ്ണെടുത്തു കൊണ്ടുവരിക. അവിടെ ചില ആളുകൾ ചെന്നാൽ കാണാൻ, പിന്നെ മസ്ജിദുൽ ഹറമിൽ ചെന്നാലും അത് കാണാൻ സാധിക്കും, ജാറങ്ങളിൽ പോയാലും അത് കാണാൻ സാധിക്കും. അവിടെ ചില ആൾക്കാർ കാണാം കവിളിങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുന്നതാണ് തുണുമ്മൻ. കബറിൽ പോയാലും കാണാം, അക്ബറിന്റെ മേലെ ഇങ്ങനെ കവിളൊട്ടിച്ചു വെച്ചിരിക്കുന്നത് കാണാം. എന്തിനാ? ബർക്കത്തെടുക്കാൻ, ചാർജ് ചെയ്യുന്ന പോലെയാണ് അവന് ബർക്കെടുത്തെടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രൂപത്തിൽ ആളുകൾ ചിരിച്ചു തള്ളാവുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ മുഖം ഇത്രമാത്രം വികൃതമാക്കിയ മറ്റൊരു കൗമില്ല. കാരണം അല്ലാഹുവിന്റെ ദീനുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. കബറുകളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന അനാചാരങ്ങളിൽ ചിലതാണ് ഈ പറഞ്ഞത്. ഇതുപോലെ നമ്മുടെ നാട്ടിൽ മുശ്രിക്കുകളിൽ നിന്ന് അതുപോലെ പകർത്തിയെടുത്ത് കബറുകളിൽ കൊണ്ടു നടക്കുന്ന ധാരാളം കാര്യങ്ങൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു. കബറുകൾ മസ്ജിദുകളാക്കുക എന്നത് അതിന്റെ ഏറ്റവും മോശമായ രൂപത്തിൽ ഈ പറയപ്പെട്ട ജാറങ്ങളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് അവർ കഅബ പുതുക്കുന്നത് പോലെ കബർ പുതുക്കുന്നത്, കഅബ തവാഫ് ചെയ്യുന്നത് പോലെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യുന്നത്, കഅബയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നത് പോലെ ഖബറിന്റെ നേരെ തിരിഞ്ഞു നിസ്കരിക്കുന്നത്. ഇതൊക്കെ അവർ കഅബയോട് സമാനമാക്കിക്കൊണ്ട് ചെയ്ത നിർത്തിയില്ല. ചില മഖ്ബറകൾ നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളുടെ സമാനതകൾ പലതും ഈ പറഞ്ഞ ജാറങ്ങളിൽ കാണാൻ സാധിക്കും. ചില ജാറങ്ങളിൽ കയറിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ കാണുന്ന അതേപോലുള്ള നിലവിളക്ക് കാണാം, എട്ടും പത്തും നിലകളുള്ള നിലവിളക്ക്. എന്നിട്ട് അതിലെ എണ്ണ ഇബാദത്തിനു വേണ്ടി, തബറുഖിനു വേണ്ടി, ബറക്കത്തെടുക്കുന്നതിനു വേണ്ടി മാറ്റിവെക്കുന്ന രൂപത്തിൽ. സഹോദര, ഇതിനൊക്കെ ഇസ്ലാമിൽ എവിടെയാണ് തെളിവുള്ളത്? അള്ളാഹുവിന്റെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എപ്പോഴാണ് ഇത് പഠിപ്പിച്ചത്? ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ആ രൂപത്തിലുള്ള അവസ്ഥകൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിന്തിക്ക, റസൂലുള്ളാഹിന്റെ എത്ര എത്ര ഹദീസുകളാണ് അവിടുന്ന് ശക്തമായ രൂപത്തിൽ വിലക്കിക്കൊണ്ട് അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ദീനുമായി ബന്ധപ്പെട്ട അടിസ്ഥാനങ്ങളാണിത്. ആ അടിസ്ഥാനങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഇത്തരം പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നവർ എങ്ങനെയാണ് റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുക, എങ്ങനെയാണ് ഖുർആൻ പിൻപറ്റുന്നു എന്ന് പറയുക, എങ്ങനെയാണ് ഹദീസ് പിൻപറ്റുന്നു എന്ന് പറയുക. ഇനി ഇതിനൊക്കെ പുറമെ ഖബറിന് നടക്കുന്ന ശിർക്കോ അതല്ലെങ്കിൽ ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിനു പുറമെ ഖബറുകളെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഹറാമുകൾ എത്രയധികമുണ്ട്! ഖബറിനെ ചുറ്റിപ്പറ്റി അതിനോട് അനുബന്ധിച്ച് നടക്കുന്ന നേർച്ചപ്പൂരങ്ങൾ, ആളുകൾ ഇപ്പൊ പ്രസംഗിക്ക നേർച്ചയിൽ അനാചാരം, ജാറത്തിന് നേർച്ചയിലാണ്, നേർച്ചന്നെ അനാചാരം. പിന്നെ അതിൽ അനാചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേർച്ചയിൽ അനാചാരം എല്ലായിടത്തും നീക്കിയ നേർച്ചന്നെ ഉണ്ടാവില്ല. അപ്പൊ നേർച്ചയിൽ അനാചാരങ്ങൾ എന്ന് പറയുന്ന ആളുകൾ, അത് ആഘോഷിക്കുന്നവർ തന്നെ ആ രൂപത്തിൽ കാണുന്ന അവസ്ഥയിൽ ഹറാമുകൾ നടമാടുന്ന കേന്ദ്രമായി ഇത് മാറാൻ. സൂഫികളുടെ കിതാബുകളിൽ, ചില കിതാബുകളിൽ ഇവർ ഇന്നിപ്പോ കാര്യമായി മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവരാൻ ഇവർ ശ്രമിക്കുന്ന കാര്യമാണ് തസവൂഫ്, സൂഫിസം. സൂഫികളുടെ കിതാബുകളിൽ എഴുതി വെച്ച, പച്ചക്ക് എഴുതി വെച്ചതായി കാണാം, ജാറങ്ങളിൽ നേർച്ച നടക്കുന്ന ദിവസങ്ങളിൽ വ്യഭിചരിക്കുന്നത് ഹറാമല്ല, കള്ളു കുടിക്കുന്നത് ഹറാമല്ല, അന്ന് ഈ പറഞ്ഞ ഹറാം വളക്കാൻ വേദനയാണ്. വല്ലാഹു അഅലം, ഇതൊക്കെ ഉസ്താദുമാർ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ടാണോ ഈ പറഞ്ഞ രൂപത്തിൽ വൃത്തികേടുകൾ നടമാടുന്നത് എന്ന്. ഇവരുടെ പിന്നെ കിതാബുകളിൽ ചിലതിൽ അറബിയിലെ ഇങ്ങനത്തെ പുസ്തകങ്ങൾ ഉണ്ട് നമുക്കറിയാം, മലയാളത്തിൽ വരെ ഇത്തരം മുസ്ലിയാക്കന്മാർക്ക് മാത്രം ലഭിക്കുന്ന രൂപത്തിൽ ചില പുസ്തകങ്ങളുണ്ട്. അതിന് ഈ പറഞ്ഞ രൂപത്തിൽ മുസ്ലിയാരാണെങ്കിൽ ഈ പറഞ്ഞ കള്ളുടിച്ചാൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ ഇത്തരം മോശമായ ബന്ധങ്ങൾ ഏർപ്പെട്ടാൽ കുഴപ്പമില്ല എന്ന് എഴുതി വെച്ച കിതാബുകളുണ്ട്. ഈ ജാറങ്ങളുമായി ബന്ധപ്പെട്ട് അനാചാരങ്ങൾ നടമാടുന്ന ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ ദീനിലെ നിയമങ്ങൾ മാറ്റിവെക്കാമെന്ന് വ്യക്തമായി പറയുന്ന പുസ്തകങ്ങളുണ്ട് അറബിയിൽ. എന്നിട്ട് അവിടെ നടക്കാറുള്ളത് എന്താണ്? നേർച്ചയുടെ ദിവസങ്ങളിൽ വൃത്തികേടുകൾ, പെണ്ണുങ്ങൾ മസ്ജിദിലേക്ക് പോകുന്നത് ശക്തമായി തടയുന്ന ഇതേ ആളുകൾ തന്നെ അന്ന് ആണും പെണ്ണും കൂടിക്കലെന്ന രൂപത്തിൽ നേർച്ചയ്ക്ക് വേണ്ടി പെണ്ണുങ്ങൾ അഴിച്ചുവിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം, സ്ത്രീകളെക്കാൾ വലിയൊരു ഫിത്ന പുരുഷന്മാർക്ക് ഞാൻ ഈ ഉമ്മത്തിൽ വേറെ വിട്ടേച്ചു പോകുന്നില്ല. ആ ഫിത്ന അതിന്റെ എല്ലാ പരിപൂർണ രൂപത്തോടും കൂടി തുറന്നു കാണിക്കപ്പെടുന്ന ദിവസമാണ് നേർച്ചയുടെ ദിവസം. അന്ന് പെണ്ണുങ്ങൾ അതുപോലെ പുറത്തേക്കിറങ്ങാൻ, ആണുങ്ങൾ കൂടിക്കലുകയാണ് ഒരു തടസ്സവുമില്ലാതെ. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അന്ന് സ്ത്രീകൾ വിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഒതുങ്ങിയിരിക്കണം, അടങ്ങിയിരിക്കണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയ കാലഘട്ടത്തിലെ പെണ്ണുങ്ങൾ ഇറങ്ങി നടന്നിരുന്ന പോലെ നിങ്ങൾ ഇറങ്ങി നടക്കാൻ പാടില്ല. നേർച്ചകളിൽ ഈ പറഞ്ഞ വൃത്തികേടുകൾ അതുപോലെ നടമാടുകയാണ്. മാത്രമല്ല, തോന്നിവാസങ്ങൾ, പിന്നെ വസ്ത്രമഴിച്ചിട്ടാടുന്ന പെണ്ണുങ്ങൾ പലപ്പോഴും നേർച്ചയിലെ പ്രധാന അട്രാക്ഷൻ എന്താ? സംഗീത പരിപാടികളാണ്. അതുപോലെ തന്നെ പെണ്ണുങ്ങളുടെ സിനിമാറ്റിക് ഡാൻസുകളാണ്, തോന്നിവാസം, വൃത്തികേടുകളാണ്. എങ്ങനെയാണ് സഹോദര ഇതിനൊക്കെ ദീനുമായി ബന്ധമുണ്ടാവുക? എങ്ങനെയാണ് അള്ളാഹുവിന്റെ ദീനിൽ ഇത്തരം വൃത്തികേടുകൾ അനുവദിക്കപ്പെടുക? ഈ പറയപ്പെട്ടവയെല്ലാം ഷെയ്ത്താൻ മുഅ്മിനീങ്ങൾ അവന്റെ ദീനിൽ നിന്ന് തകർക്കുന്നതിനു വേണ്ടി, അകറ്റുന്നതിനു വേണ്ടി കൊണ്ടുവന്ന കാര്യമാണ് എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ജാറങ്ങളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന വൃത്തികേടുകൾ, തോന്നിവാസങ്ങൾ, അത് നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം. പലപ്പോഴും പല ആളുകൾക്കും ഈ പറഞ്ഞതിൽ ചിലതൊന്നും ബോധ്യപ്പെടാത്തവരാണ്. അവരെ തിരുത്തുമ്പോൾ മാന്യമായ രൂപത്തിൽ, അവർക്ക് നസീഹത്തുണ്ട്, അവരോട് നമുക്ക് നസീഹത്തുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അവരെ പരിഹസിച്ചുകൊണ്ടോ കളിയാക്കിക്കൊണ്ടോ അല്ല. പലപ്പോഴും അവരിൽ പലരും ധരിച്ചു വച്ചിരിക്കുന്ന ഇതൊക്കെ നന്മയാണ് എന്നാണ്. നമ്മൾ പല ആളുകളും നമ്മുടെ ഈ പറഞ്ഞ തൗഹീദി ദഅവത്തിലേക്ക് എത്താതിരിക്കാനുള്ള കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സംസാരങ്ങളിലെ നസീഹത്തില്ലായ്മയാണ്. ആളുകളെ തിരുത്തുമ്പോഴുള്ള പരിഹാസവും കളിയാക്കലുമാണ്, ഇത് നമ്മൾ മാറ്റിയേക്കണം. അവരെ തിരുത്തുമ്പോൾ, അവരുടെ അബദ്ധം വന്നത് തിരുത്തുമ്പോൾ പരിഹസിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് പറയുന്നത് എങ്കിലും അതിനോടൊപ്പം നമ്മുടെ വാക്കുകളിൽ നസീഹത്തുണ്ടായിരിക്കണം. ഇത് തിരുത്തുന്നതിനൊപ്പം നമ്മുടെ വാക്കുകളിൽ അവരോടുള്ള ഗുണകാംക്ഷ ഉണ്ടായിരിക്കണം. സൂറത്തുൽ അഅ്റാഫ് നിങ്ങൾ എടുത്തു നോക്കൂ. നബിമാരുടെ ചരിത്രം ആവർത്തിച്ച് അള്ളാഹു പറയണം. എല്ലാ നബിമാരും ഒരുപോലെ പറഞ്ഞു വാക്കല്ല. ഇന്നി ലകും നാസിഹുൻ അമീൻ, ഞാനിതാ നിങ്ങൾക്ക് വിശ്വസ്തനായ നാസിഹായ ഒരു മനുഷ്യനാണ്, നിങ്ങളോട് ഗുണകാംക്ഷയുള്ള, നിങ്ങൾക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. സാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ സമൂഹത്തെ ഉപദേശിച്ച് ഉപദേശിച്ച് അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കുകയും അവർക്ക് ശിക്ഷ വന്നിറങ്ങുന്നതിന് മുൻപ് അദ്ദേഹം അവരെ നോക്കി പറയാൻ, ഞാനിതാ നിങ്ങൾക്ക് അനേകം തവണ നസീഹത്ത് തന്നു, വലാകില്ലാ തുഹിബ്ബൂന നാസിഹീൻ, നിങ്ങൾക്ക് നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലല്ലോ, എന്തൊരു കഷ്ടമാണ് നിങ്ങളുടെ കാര്യം എന്ന് സാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയാൻ. ശിർക്ക് ചെയ്യുന്ന, വ്യക്തമായി ശിർക്ക് ചെയ്യുന്ന മുശ്രിക്കുകളോട് അവർ നടത്തിയ ദാവത്താണത്. അന റബ്ബുക്കും എന്ന് പറഞ്ഞ ഫിറൌനിന്റെ അരികിലേക്ക് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പറഞ്ഞേക്കുമ്പോൾ അള്ളാഹ് പറയാൻ, വഖൂലാ ലഹു ഖൗല ലയ്യിന ലഅല്ലഹു യതദക്കറു ഔ യഖ്ഷ, അല്ലയോ മൂസ അല്ലയോ ഹാറൂൻ, ഇതാ ഫിറൌനിന്റെ അരികിൽ പോയി നിങ്ങൾ പറയേണ്ടത് മയമുള്ള വാക്കുകളാണ്, കടുത്ത വാക്കുകളല്ല, മയമുള്ള വാക്കുകൾ. ലഅല്ലഹു യതദക്കറു, അവൻ ചിലപ്പോൾ ഗുണപാഠം ഉൾക്കൊണ്ടേക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ അവൻ അള്ളാഹുവിനെ ഭയന്നേക്കാം. നോക്കൂ, നിങ്ങൾ ഫിറൌനോട് സംസാരിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദയാണ്. നമ്മളിൽ ചിലരുടെയെങ്കിലും വാക്കുകളിലെ കടുപ്പം കാരണത്താൽ എത്രയോ പേർക്ക് ഹിദായത്ത് ലഭിക്കുക എന്നത് വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ വാക്കുകളിൽ കടന്നു വരും, നമ്മൾ ശ്രദ്ധിക്കണം. അവർ പോകുന്നത് നരകത്തിലേക്കാണ്, നമുക്ക് അവരേറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഭാഗ്യ പരീക്ഷണം തീർക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഹറാമായ കാര്യമോ അതല്ലെങ്കിൽ ഷിർക്കിൽ താഴെയുള്ള തെറ്റുകളോ ആണ് ഇവർ ചെയ്യുന്നത് എങ്കിൽ നാളെ നരകത്തിൽ കിടന്നാൽ രക്ഷപ്പെടാനുള്ള അവസരമെങ്കിലുമുണ്ട്. എന്നാൽ ഷിർക്ക് ചെയ്തൊരാൾ മരിച്ചാൽ അയാൾക്ക് രക്ഷപ്പെടാൻ വകുപ്പില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് പറഞ്ഞില്ലേ, ഇന്നി ആഖിദും ബിഹുജ്സികും, ഞാനിതാ നിങ്ങളുടെ പിരടിക്ക് പിടിച്ച്, ഞാൻ നിങ്ങളുടെ പിന്നെ ഊരക്ക് പിടിച്ച് പിന്നിലേക്ക് വലിക്കുകയാണ്, നിങ്ങളാകട്ടെ നരകത്തിലേക്ക് പാറ്റകളെപ്പോലെ പാറി വീഴുകയാണ്, ഞാൻ നിങ്ങളെ പിടിച്ച് പിന്നോട്ട് വലിക്കുകയാണ്. ആ പറഞ്ഞ റസൂലുള്ളയുടെ നസീഹത്ത് ഉഹദ് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നെറ്റിയിൽ നിന്ന് ചോര പൊട്ടി ഒഴുകുകയാണ്. അപ്പൊ അവിടുന്ന് റസൂൽ പറയാൻ, കഅന്നി അൻദുറു ഇലാ നബിയ്യൻ, ഞാനൊരു നബിയെ ഇതാ നോക്കിക്കാണുന്നത് പോലെയുണ്ട്. എന്താണ് നബിയുടെ അവസ്ഥ? അവരദ്ദേഹത്തെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചോര വീഴ്ത്തുകയും ചെയ്തു. ആ നബി ആകട്ടെ പറയുന്നു, അല്ലാഹുമ്മഗ്ഫിർലി ഖൗമി ഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ എന്റെ ജനങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർക്ക് അറിവില്ലാത്തവരാണ്. സൂറത്ത് യാസീൻ നിങ്ങൾ വായിച്ചിട്ടില്ലേ? യാസീൻ ആരംഭിക്കുന്നത് തന്നെ രണ്ട് നബിമാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ്. ആ നബിമാരെ പിന്തുണച്ചുകൊണ്ട് പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്നൊരു മനുഷ്യൻ വന്നു എന്നാണ്. വജാഅ റജുലുൻ മിൻ അഖ്സൽ മദീനതി യസ്അ ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരു മനുഷ്യൻ അങ്ങ് ഓടി വന്നു. അയാൾ പറഞ്ഞു, ജനങ്ങളെ ഇതാ ഈ നബിമാരെ നിങ്ങൾ പിൻപറ്റണം. അവരാ മനുഷ്യരെ കൊന്നുകളഞ്ഞു. അങ്ങനെ അയാൾ സ്വർഗത്തിലെത്തി. സ്വർഗത്തിലെത്തിയ ശേഷം അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ എന്റെ ഖൗമിന് നീ ഹിദായത്ത് കൊടുക്കണം, അള്ളാഹുവെ എന്റെ ജനങ്ങൾക്ക് നീ എനിക്ക് എന്റെ ജനങ്ങൾക്ക് നീ ഹക്ക് വ്യക്തമാക്കി കൊടുക്കണം. അവിടെ എത്തിയിട്ട് അദ്ദേഹം പറയാറില്ല, അദ്ദേഹത്തിന്റെ നസീഹത്ത് അവിടെ എത്തിയിട്ട് അവസാനിച്ചിട്ടില്ല. ആ സത്യസന്ധമായ നസീഹത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. ഈ പറയപ്പെട്ട കൗമ് അവർ നമ്മുടെ ശത്രുക്കളല്ല, അവർ ഈ പറഞ്ഞ ദീനിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നയാൾ. പല ആളുകൾക്കും അവരുടെ വലാലത്തുകൾ ബോധ്യപ്പെടാത്തത് കൊണ്ടാണ്, ഇതൊക്കെ വഴികേടാന്ന് മനസ്സിലാവാത്തത് കൊണ്ടാണ്. പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാം, ജനങ്ങളിൽ പലരും നമ്മളൊന്ന് തോണ്ടാൻ കാത്തു നിൽക്കാൻ, ഈ പറഞ്ഞ ഹക്ക് സ്വീകരിക്കാൻ നമ്മളൊന്ന് മര്യാദക്ക് തോണ്ടിയാൽ മതി, ഒന്ന് വിളിച്ചാൽ മതി, ഒന്ന് നീ ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ഓനെ സ്വീകരിക്കും. ആളുകളിൽ ബഹുഭൂരിപക്ഷവും വലാലത്ത് തേടിപ്പിടിക്കുന്നവരല്ല, അവരിൽ പലരും ഹക്ക് സ്വീകരിക്കാൻ മടിയുള്ളവരല്ല, പക്ഷെ അവർക്കറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആ പറയുന്ന ആളുകളോട് നസീഹത്ത് കാണിക്കാനും നല്ല രൂപത്തിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കണം. എന്താണ് നിനക്കൊന്നും അറിയില്ലേ, നീ ഒന്നും പഠിച്ചിട്ടില്ല, നിനക്കത് വിവരമില്ലേ, നീ എത്ര വയസ്സായിക്കുന്നത് എന്നൊന്നും അവരോട് ചോദിക്കരുത്. മാന്യമായി നിന്നെ അവർ പരിഹസിച്ചാലും നിന്നെ കളിയാക്കിയാലും നീ തിരിച്ചു കളിയാക്കരുത്, നീ അവരെ തിരിച്ചു പരിഹസിക്കരുത്. ക്ഷമയോടെ സ്വബറോടുകൂടി അവരുടെ ഹക്ക് ആഗ്രഹിച്ചുകൊണ്ട് നീ അവർക്ക് വേണ്ടി ക്ഷമയോടുകൂടി നിലകൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കൈകളിലൂടെ ജനങ്ങളെ ഹക്കിലേക്ക് എത്തിക്കുകയും തൗഹീദിലും സുന്നത്തിലും എത്തിക്കുകയും നമ്മയും അവരെയും തൗഹീദിലും സുന്നത്തിലുമായി മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ.
اللهم ربنا تقبل منا إنك أنت السميع العليم. وهذا والله تعالى أعلم بالصواب، صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم. إن شاء الله فقه الله درس لكم.